യോഹന്നാൻ അദ്ധ്യായം 7. അതിനുശേഷം യേശു ഗലീലദേശമാകെ സഞ്ചരിച്ചു. യഹൂദിയിലെ യഹൂദർ അവനെ കൊല്ലാനുള്ള തക്കം നോക്കിയിരുന്നതിനാൽ ആ ദേശത്തൂടി സഞ്ചരിക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാരത്തിരുന്നാൽ അടുത്തിരുന്നു. അതിനാൽ യേശുവിന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു,
നീ ഇവിടം വിട്ട് യഹൂദയിലെ ഉത്സവത്തിനു പോകുക. അപ്പോൾ അവിടെ നിന്റെ ശിഷ്യന്മാർക്ക് നീ കാണിക്കുന്ന അത്ഭുത പ്രവൃത്തികൾ കാണാൻ കഴിയും. ആളുകൾ തന്നെ അറിയണമെന്ന് ഒരുവൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ തന്റെ പ്രവൃത്തികളെ മറച്ചുവെച്ചിട്ട് കാര്യമില്ല. നിന്നെ ലോകത്തിന് കാട്ടിക്കൊടുക്കുക, നിന്റെ പ്രവൃത്തികൾ അവരറിയട്ടെ.
യേശുവിന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. യേശു തന്റെ സഹോദരന്മാരോട് പറഞ്ഞു,
എന്റെ ശരിയായ സമയം ഇനിയുമായിട്ടില്ല, എന്നാൽ നിങ്ങൾക്കെപ്പോഴും ശരിയായ സമയമാണല്ലോ. ലോകത്തിന് നിങ്ങളെ വെറുക്കാനാവില്ല, പക്ഷേ ലോകം എന്നെ വെറുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ലോകരോട് പറയുന്നു അവരുടെ പ്രവൃത്തികൾ ദുഷ്ടതയുള്ളതാണെന്ന്. അതിനാൽ നിങ്ങൾ പെരുന്നാളിന് പോകുക. എന്റെ ശരിയായ സമയം ആഗതമായിട്ടില്ലാത്തതിനാൽ ഞാനിപ്പോൾ ഈ ഉത്സവത്തിന് പോകുന്നില്ല. എന്റെ ശരിയായ സമയം ഇനിയും എത്തിയിട്ടില്ല.
യേശു ഇത് പറഞ്ഞതിനു ശേഷം ഗലീലയിൽ തന്നെ തങ്ങി. അതിനാൽ യേശുവിന്റെ സഹോദരന്മാർ പെരുന്നാളിൽ പങ്കെടുക്കാൻ പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ യേശു പരസ്യമായി അവിടെ പോയില്ല, പകരം അവൻ രഹസ്യമായി അവിടെ പോയി. പക്ഷേ ആളുകൾ തന്നെ കാണാൻ യേശു അനുവദിച്ചില്ല. പെരുന്നാൾ സ്ഥലത്ത് യഹൂദർ യേശുവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവർ ചോദിച്ചു,
എവിടെയായാൽ?
അവിടെ ഒരു വലിയ സംഘം ആളുകളുണ്ടായിരുന്നു. അവരിൽ പലരും രഹസ്യമായി യേശുവിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു,
അയാളൊരു നല്ല മനുഷ്യനാണ്.
പക്ഷേ മറ്റു ചിലർ പറഞ്ഞു,
അല്ല, അവൻ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്.
പക്ഷേ ആർക്കും യേശുവിനെപ്പറ്റി പരസ്യമായി എന്തെങ്കിലും പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അവർക്ക് യഹൂദ നേതാക്കളെ ഭയമായിരുന്നു. ഉത്സവം ഏതാണ്ട് പകുതി കഴിഞ്ഞു. അപ്പോൾ യേശു ദൈവാലയത്തിലെത്തി ഉപദേശിക്കാൻ തുടങ്ങി. യഹൂദർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു,
ഇയാൾ ഒരിക്കലും വിദ്യാലയത്തിൽ പോയി പഠിച്ചിട്ടില്ല, പിന്നെങ്ങനെ ഇയാൾ ഇത്രയും പഠിച്ചു?
യേശു മറുപടി പറഞ്ഞു,
ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്റെ സ്വന്തമല്ല, എന്റെ ഉപദേശങ്ങൾ എന്നെ അയച്ചവന്റെ വചനങ്ങളാണ്. ദൈവം ആഗ്രഹിക്കുന്നതുപോലെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്റെ ഉപദേശം ദൈവത്തിൽ നിന്ന് വന്നതാണെന്നറിയും. ഈ ഉപദേശം എന്റെ സ്വന്തമല്ലെന്നും അയാൾ അറിയും. സ്വന്തം ആശയങ്ങൾ പഠിപ്പിക്കുന്നവൻ സ്വയം ആദരവ് പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നവനാണ്. എന്നാൽ അവനെ അയച്ചവന് ആദരവ് നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നവൻ വിശ്വാസയോഗ്യനാണ്, അവനിൽ തെറ്റൊന്നുമില്ല. മോശെ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നില്ലേ? പക്ഷേ നിങ്ങളിൽ ആരും അത് പാലിക്കുന്നില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ വധിക്കാൻ ശ്രമിക്കുന്നത്?
ആളുകൾ മറുപടി പറഞ്ഞു,
നിന്റെ ഉള്ളിൽ ഭൂതം കൂടിയിരിക്കുന്നു, ഞങ്ങൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നില്ല.
യേശു അവരോട് പറഞ്ഞു,
ഞാൻ ഒരു അത്ഭുതം പ്രവർത്തിച്ചു, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. മോശയുടെ ന്യായപ്രമാണത്തിൽ പരിച്ഛേദനയെപ്പറ്റി പറയുന്നുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ മോശയല്ല അതിന്റെ ഉപജ്ഞാതാവ്. മോശയ്ക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ ആളുകളിൽ നിന്നാണ് പരിച്ഛേദനം തന്നെ വന്നത്. അതിനാൽ ചിലപ്പോഴൊക്കെ ശബത്ത് ദിവസം കുട്ടികളുടെ പരിച്ഛേദനം നിങ്ങൾ നടത്തുന്നു. മോശയുടെ ന്യായപ്രമാണമനുസരിച്ചാണ് ശബത്ത് ദിവസം പരിച്ഛേദനം നടത്തിയതെന്ന് ഇത് കാണിക്കുന്നു. പിന്നെന്തിനാണ് ശബത്ത് ദിവസം ഒരാളുടെ മുഴുവൻ ശരീരത്തെയും സുഖപ്പെടുത്തിയതിന് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നത്? ഒന്നും കാണുന്നത് പോലെ വിധിക്കരുത്, നീതിയോടെ ശരിയായതിനെ വിധിക്കുക.
അപ്പോൾ ചില യെരൂശലേം നിവാസികൾ പറഞ്ഞു,
ഇയാളെയാണ് അവർ കൊല്ലാൻ ശ്രമിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും കാണുവാനും കേൾക്കുവാനും കഴിയുന്ന സ്ഥലങ്ങളിൽ വെച്ചാണ് അവൻ ഉപദേശിക്കുന്നത്. ആരും അവനെ അതിൽ നിന്ന് തടയുന്നുമില്ല. അവൻ ക്രിസ്തുവാണെന്ന് നേതാക്കന്മാർ യഥാർത്ഥമായി ഉറപ്പിച്ചിട്ടുണ്ടാവാം.
പക്ഷേ ഇയാൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയാം. യഥാർത്ഥ ക്രിസ്തു വരുമ്പോൾ അവൻ എവിടെ നിന്നാണ് വന്നതെന്ന് ആരും അറിയില്ല.
യേശു അപ്പോഴും ദൈവാലയത്തിൽ ഉപദേശിക്കുകയായിരുന്നു. യേശു പറഞ്ഞു,
അതെ, ഞാൻ ആരെന്നും എവിടെ നിന്നു വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. പക്ഷേ ഞാൻ എന്റെ സ്വന്തം അധികാരത്തിലല്ല വന്നിരിക്കുന്നത്, സത്യമായവൻ എന്നെ അയച്ചതാണ്. നിങ്ങൾക്കവനെ അറിയുകയില്ല, പക്ഷേ ഞാൻ അവനെ അറിയും, ഞാൻ അവനിൽ നിന്നുമാണ്, അവൻ എന്നെ അയച്ചു.
യേശു ഇത് പറഞ്ഞപ്പോൾ ആളുകൾ അവനെ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആർക്കും അവനെ തൊടാനായില്ല. കാരണം യേശു കൊല്ലപ്പെടാനുള്ള സമയമായിരുന്നില്ല. പക്ഷേ ആളുകളിൽ അധികം പേരും അവനിൽ വിശ്വസിച്ചു. ആളുകൾ പറഞ്ഞു,
ഞങ്ങൾ ക്രിസ്തുവിന്റെ വരവ് കാത്തിരിക്കുകയാണ്. ക്രിസ്തു വരുമ്പോൾ അവൻ ഇയാൾ ചെയ്തതിനേക്കാൾ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇവൻ തന്നെ ആയിരിക്കണം ക്രിസ്തു.
യേശുവിനെ പറ്റി ജനങ്ങൾ ഇപ്രകാരം അടക്കം പറയുന്നത് പരീശന്മാർ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനാൽ മഹാപുരോഹിതരും പരീശന്മാരും ദേവാലയം സൂക്ഷിക്കുന്ന ഏതാനും നിയമപാലകരെ യേശുവിനെ പിടിക്കാൻ അയച്ചു. അപ്പോൾ യേശു പറഞ്ഞു,
ഞാൻ ഇനി നിങ്ങളോടൊത്ത് കുറച്ച് സമയം കൂടിയേ ഉണ്ടായിരിക്കൂ, പിന്നീട് ഞാൻ എന്നെ അയച്ചവനിലേക്ക് മടങ്ങും. നിങ്ങൾ എന്നെ തിരയുമെങ്കിലും കണ്ടെത്തില്ല, ഞാൻ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എത്താനുമാവില്ല.
യഹൂദന്മാർ പരസ്പരം ചോദിച്ചു,
നമ്മൾക്ക് കണ്ടുപിടിക്കാനാവാത്ത എവിടേക്കാണ് ഇവൻ പോവുക? അവൻ യവനക്കാരുടെ ഇടയിൽ ചിതറിക്കിടക്കുന്ന നമ്മുടെ ആളുകളുടെ അടുത്ത് പോകുമോ? അവനവിടെ യവനക്കാരുപദേശിക്കുമോ? നിങ്ങൾ എന്നെ തിരക്കിയാലും കണ്ടെത്തില്ല എന്നും ഞാനുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വരാനുമാവില്ല എന്നും ഇയാൾ പറയുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം?
പെരുന്നാളിന്റെ അവസാന ദിനമെത്തി. അതായിരുന്നു ഏറ്റവും പ്രധാന ദിനവും. അന്ന് യേശു നിന്നുകൊണ്ട് വളരെ ഉച്ചത്തിൽ പറഞ്ഞു,
ദാഹിക്കുന്നവർക്ക് എന്റെ അടുത്ത് വന്ന് കുടിക്കാം. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദിപ്രവാഹം ഉണ്ടാകും. തിരുവെഴുത്തിൽ അതാണ് പറയുന്നത്.
യേശു പരിശുദ്ധാത്മാവിനെ പറ്റിയായിരുന്നു പറഞ്ഞു വന്നത്. ആത്മാവ് ഇതുവരെ ജനങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നില്ല. കാരണം യേശു ഇതുവരെ മരിക്കുകയോ മഹത്വത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയോ ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നീട് യേശുവിൽ വിശ്വസിച്ചവർക്ക് ആത്മാവ് ലഭിക്കും. യേശുവിന്റെ ഈ വാക്കുകൾ ആളുകൾ കേട്ടു. അവരിൽ ചിലർ പറഞ്ഞു,
ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ്.
മറ്റുള്ളവർ പറഞ്ഞു,
അവൻ ക്രിസ്തുവാണ്.
വേറെ ചിലർ പറഞ്ഞു,
ക്രിസ്തു ഗലീലിൽ നിന്നും വരില്ല, ദാവീദിന്റെ കുടുംബത്തിൽ നിന്നാവും ക്രിസ്തു വരികയെന്ന് തിരുവെഴുത്തു പറയുന്നുണ്ട്. ദാവീദ് ജീവിച്ചിരുന്ന ബേത്ലഹേമിൽ നിന്നും വരുമെന്ന് തിരുവെഴുത്തു പറയുന്നു.
അതിനാൽ യേശുവിന്റെ കാര്യത്തിൽ ഒരേ അഭിപ്രായത്തിലെത്താൻ അവർക്കായില്ല. യേശുവിനെ പിടിക്കാൻ ചിലർ ആവശ്യപ്പെട്ടു, പക്ഷെ ആരും അതിന് തുനിഞ്ഞില്ല. ദൈവാലയത്തിലെ നിയമപാലകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുത്ത് മടങ്ങിയെത്തി. പുരോഹിതന്മാരും പരീശന്മാരും ചോദിച്ചു,
എന്താവനെ കൊണ്ടുവരാത്തത്?
നിയമപാലകർ മറുപടി പറഞ്ഞു,
അവന്റെ വാക്കുകൾ ആരുടെ വാക്കുകളെക്കാളും മഹത്താണ്.
പരീശന്മാർ മറുപടി പറഞ്ഞു,
യേശു നിങ്ങളെയും മണ്ടന്മാരാക്കിയിരിക്കുന്നു. നേതാക്കന്മാരിൽ ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചോ? ഇല്ല. ഞങ്ങൾ പരീശന്മാരിൽ ആരെങ്കിലും വിശ്വസിച്ചോ? ഇല്ല. ന്യായപ്രമാണം അറിയാതെ അവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടം മാത്രമേ അവനിൽ വിശ്വസിക്കുന്നുള്ളൂ. അവർ ദൈവത്തിന്റെ ശാപത്തിലാണ്.
എന്നാൽ നിക്കോദേമോസ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അയാൾ മാത്രമാണ് മുമ്പ് യേശുവിനെ സന്ദർശിക്കാൻ പോയിട്ടുള്ളത്. നിക്കോദേമോസ് പറഞ്ഞു,
ഒരുവനെ വിചാരണ കൂടാതെ വിധിക്കാൻ നമ്മുടെ ന്യായപ്രമാണം അനുവദിക്കുന്നില്ല. അവൻ എന്തു ചെയ്തുവെന്നറിയാതെ നമുക്കവനെ വിധിക്കാനാവില്ല.
യഹൂദ പ്രമാണിമാർ മറുപടി പറഞ്ഞു,
നീയും ഗലീലയിൽ നിന്ന് വന്നവനാണോ? തിരുവെഴുത്തുകൾ പഠിക്കുക. ഗലീലയിൽ നിന്നും ഒരു പ്രവാചകനും വരുന്നില്ലെന്ന് നിനക്ക് മനസ്സിലാക്കാം.
യഹൂദ നേതാക്കളെല്ലാവരും വീടുകളിലേക്ക് പോയി.